തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
I am so happy and glad that I can come here today to this church and minister from the word of God.
ഇന്ന് പകൽക്കാലം ഈ സഭയിൽ കടന്നുവന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കിത്തന്ന ഈ സമയത്തിലായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വളരെ സന്തോഷമുള്ളവനായിരിക്കുകയും ചെയ്തു.
As each of us have gathered here today, I was also enjoying God's presence in a mighty way today.
ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം നിങ്ങളൊക്കെ അനുഭവിച്ചതുപോലെ തന്നെ അതിൻ്റെതായ വലിയ സന്തോഷം അനുഗ്രഹം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
Few weeks ago when Colin said that he would like to invite me to share the word of God for Youth Sunday, I was so excited.
ചില ആഴ്ചകൾക്ക് മുമ്പ് കോളിൻസ് വിളിച്ച യൂത്ത് സൺഡേയിൽ ദൈവവചനം പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി തീരുമാനിയായി തീർന്നു.
ഐ ഹാവ് ബീൻ ആന്റിസിപ്പേറ്റിംഗ് ഫോർ ദിസ് ഗ്രേറ്റ് ഡേ ടുഡേ ആൻഡ് ടു ഷെയർ ദ വേർഡ് ആൻഡ് ടു വർഷിപ്പ് വിത്ത് യു.
നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനും അങ്ങനെ ദൈവവചനം സംസാരിക്കുവാനും ഈ ലഭിക്കുന്ന ഈ സമയത്തിനോട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
എസ്പെഷ്യലി ഫോർ ദിസ് യൂത്ത് സൺഡേ ഐ താങ്ക് ഫോർ ദ വൈബ്രന്റ് ആൻഡ് എനർജറ്റിക് യൂത്ത് ഗ്രൂപ്പ് ദാറ്റ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് us വിത്ത് ഇൻ ദിസ് ചർച്ച്.
പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്ത് സൺഡേയിൽ ആയിരിക്കുമ്പോൾ ഇവിടെ ദൈവം നൽകിയിരിക്കുന്ന യുവജനങ്ങളെ ഓർത്ത് അവരുടെ ആ ദൈവകൃപയിലുള്ള ആ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
As Pastor was saying, I am a member of this church.
Pastor paranjathu pole njan ee sabhayude oru angamaanu.
And every time when I come here, I can literally say I feel at home.
ഓരോ പ്രാവശ്യം കടന്നു വരുമ്പോഴും എനിക്ക് വ്യക്തമായി പറയുവാൻ കഴിയും വീട്ടിലായിരിക്കുന്ന അനുഭവമാണ് എനിക്ക് ഉണ്ടാകുന്നത്.
All right. So I don't want to take too much time by giving too much an introduction.
Introduction ayittu kodala paranja samayam edukko njan aagrahikkunnilla.
Having said that, let me read from the word of God.
Deiva vadanathilekku namukku praveshikkam.
I would like to read it in English, but whoever has a Malayalam version, please read that in Malayalam. I don't want both of us to read the verses and take the time.
Njan malayalam English il vaayikkumbol malayalam bible ullavare malayalathil vaayichal nannayirikkum.
It's from the book of Philippians chapter 2 verse 25 through 30.
Philippia lekhanam rendam adhyayam 25 mudal 30 vare ulla vakyangal.
Philippians 2:25-30. But I think it is necessary to send back to you Epaphroditus, my brother, fellow worker and fellow soldier, who is also your messenger, whom you sent to take care of my needs. For he longs for all of you and is distressed because you heard he was ill. Indeed, he was ill and almost died. But God had mercy on him, not on him also, but also on me, to spare me sorrow upon sorrow. Therefore, I am all the more eager to send him to that, so that when you see him again, you may be glad and may have less anxiety. Welcome him in the Lord with great joy and honor men like him, because he almost died for the work of Christ, risking his life to make up for the help you could not give me. If you can please read the verse 29.
അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാണല്ലോ, അവന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്.
ഓണർ മെൻ ലൈക് ഹിം,
അവനെ പോലെയുള്ള മനുഷ്യരെ ബഹുമാനിപ്പിൻ.
ഇൻ വൺ വേർഷൻ ഇറ്റ് സേസ്, ഇൻ ഇംഗ്ലീഷ് വേർഷൻ ഇറ്റ് സേസ്, ഗിവ് ഹിം എ ഹീറോസ് വെൽക്കം.
ഒരു ഇംഗ്ലീഷ് വേർഷൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു ഹീറോയുടെ ലഭിക്കുന്നതായിട്ടുള്ള വെൽക്കം അവൻ കൊടുക്കുവാൻ പറയുന്നുണ്ട്.
റീസെന്റ്ലി ഐ അറ്റൻഡഡ് എ ഹീറോസ് വെൽക്കം ഫോർ എ ഫോളൻ ഏഞ്ചൽ ഹു ഈസ് എ മറീൻ ദാറ്റ് വാസ് ഡൈഡ് ഇൻ വാർ ഇൻ അഫ്ഗാനിസ്ഥാൻ.
അഫ്ഗാനിസ്ഥാനിൽ യുദ്ധത്തിൽ മരിച്ചുപോയ ഒരു ഭടന്റെ ഒരു വിരോചിതമായ സ്വീകരണം മരണശേഷം നൽകിയതിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഇടയായി തീർന്നു.
ദി ബോഡി ഈസ് ഡെഡ് ബോഡി ടു ദി റോബിൻസ് എയർഫോഴ്സ് ബേസ് ഇൻ എ C-130.
പ്ലെയിനില് ആ മൃതദേഹവുമായിട്ട് ആ റോബിൻസ് എയർ ബേസിലേക്ക് കൊണ്ടുപോകാനിടയായി.
And after that, it was a mighty procession. You have the whole setup, you have the council member of the city, you have the corps lining up, and it was truly a hero's welcome for this person who died in the war.
പ്രൗഢ ഗംഭീരമായ വലിയൊരു ചടങ്ങാണ് അതിനുശേഷം അവിടെ സംഭവിച്ചത്. ഒരു ഹീറോയ്ക്ക് ലഭിക്കാവുന്ന സകലവിധ ബഹുമതിയും നൽകി ശേഷിയുള്ള ഒരു ഫ്യൂണറൽ അവിടെ നടക്കുക, അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാനിടയായിത്തീർന്നു.
So if I ask you, some of you, who is your hero, there will be several answers.
ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ പല മറുപടികൾ ഒരു പക്ഷേ ഉണ്ടാകാം.
From the world, you will have several things, David or Moses, or it might be a prophet, Elijah, or a judge, or a missionary, or somebody. The word of God is filled with heroes.
ദൈവവചനം നാം നോക്കുമ്പോൾ ദൈവത്തിനുവേണ്ടി പ്രവർത്തിച്ച തങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലം അറിയപ്പെടുന്ന പല ഹീറോസിനെ നമുക്ക് കാണുവാൻ കഴിയും. മോശയുണ്ട്, അതുപോലെയുള്ള അനേക ആൾക്കാരെ നമുക്ക് ദൈവത്തിൽ കാണുവാൻ കഴിയും.
From the world, in a secular world, you might have a politician, you might have an athlete, or an actor, or an actress. You name it.
അതുപോലെ തന്നെ സ്വാഭാവിക ലോകത്തിൽ നാം നോക്കുമ്പോഴും ഒരുപക്ഷേ ഒരു സിനിമാ നടനാകാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാകാം, അങ്ങനെയുള്ള ശ്രേഷ്ഠമായ നിലയിൽ നിൽക്കുന്നവരെ ശ്രേഷ്ഠരായിട്ട് നമുക്ക് കാണുകയും ഹീറോ ആയിട്ട് കാണുകയും ചെയ്യാറുണ്ട്.
But the guy who I am talking to you about, you might not even have even heard about this guy.
ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല.
His name is Epaphroditus.
അവന്റെ പേര് തന്നെ എപ്പഫ്രൊദിത്തസ് എന്നാണ്.
Some of you who might not have heard it might say, what kind of disease is that?
ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ടിട്ടില്ലാത്തവർക്ക് തോന്നിപ്പോകാം ഇതൊരു തരം അസുഖമാണെന്ന് തോന്നിപ്പോകാം.
So you see that this guy is not mentioned anywhere. In fact, he's been mentioned only twice in the scripture.
ദൈവവചനത്തിൽ മുഴുവൻ നോക്കിയാൽ കേവലം രണ്ട് പ്രാവശ്യമാണ് ഈ പേര് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നത്.
And why is Paul saying, give him a hero's welcome?
എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇവനെ ഒരു ശ്രേഷ്ഠമായ ഒരു ഹീറോയുടെ ബഹുമാനം കൊടുക്കുവാൻ പറയുന്നത്?
And why does it say, and that's what I am about to read about, why is he a hero?
എന്തുകൊണ്ടാണ് അവൻ മഹാനായത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്.
Okay, so we see that this guy was nothing. If you read him, that he was just a messenger boy, a delivery boy.
നാം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവനെ കുറിച്ച് ഒന്നും പറയുവാൻ കഴിയുകയില്ല. നമുക്ക് കാണുവാൻ കഴിയുന്നത് സന്ദേശവാഹകനായി കാര്യങ്ങളായി എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ.
He traveled from the church of Philippi. He traveled from Philippians to the prison in Rome, 1200 miles.
നാം നോക്കുമ്പോൾ ഈ മനുഷ്യനെ കാണുവാൻ കഴിയുന്ന ഫിലിപ്പിൽ നിന്ന് റോമിലേക്ക് 12,000 miles 1200 miles യാത്ര ചെയ്തു പോയ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
And we know that there was no much modern ways of transportation at that time, but he literally took the message or the care package from the church to Paul in the prison.
നമുക്ക് അവനെ കാണുവാൻ കഴിയുന്നത് ആധുനിക രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് തനിക്ക് നൽകിയതായിട്ടുള്ള ചുമതല നിർവഹിയായി ചെയ്യുന്നു. ആ സഭയിൽ നിന്ന്, ഫിലിപ്പിയുടെ സഭയിൽ നിന്ന് റോമിലെ കാരാഗ്രഹത്തിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നു.
I did some research about the prison conditions in Rome.
റോമിലെ തടവറയുടേതായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ അല്പം അന്വേഷണം നടത്തുവാനിടയായി തീർന്നു.
And in fact, the prison in Rome is still there as a historical artifact.
ഇന്നും നമുക്ക് റോമിലെ കാരാഗ്രഹങ്ങളെ ഒരു ചരിത്രപരമായ സ്ഥലങ്ങളായിട്ട് ഇന്നും അവരെ സൂക്ഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും.
The prison condition in Rome was so menial.
അവിടുത്തെ തടവറയിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നിലവാരത്തിൽ കുറഞ്ഞതായിട്ടുള്ള അവസ്ഥകളായിരുന്നു.
In fact, it's not a prison where the word means you will be in the prison for a while and then you will be taken out. No, that was not the condition there.
അവിടുത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു കാരാഗ്രഹത്തിൽ ചില കാലമായതിനു ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്.
You don't have the current condition like you have the insurance. In fact, some of the prisoners had the best insurance. You don't have the good food facility. You don't have the television. They don't have all those extravagant facilities in those prisons.
ഇന്ന് നാം പറഞ്ഞു കേൾക്കുന്നത് പോലെ തടവറകൾ ടെലിവിഷൻ സൗകര്യങ്ങളോ തടവുകാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം ആയിരുന്നു അത്.
In fact, the survivability of a person in a Roman prison depends on his connection to the outside world.
അന്നത്തെ തടവറയിൽ കിടക്കുന്ന ഒരു തടവുകാരന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ് തന്നെ പുറത്തുള്ള അവനുള്ള ആ കോണ്ടാക്ട്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു.
If you don't know anybody and outside the world, if nobody cares for you, that's it, you are dead.
ആരെയും നിനക്ക് പരിചയമില്ല, പുറത്തു കിടക്കുന്നവർ ആരും നിന്നെ ശ്രദ്ധിക്കുവാനില്ലെങ്കിൽ നിന്റെ കാര്യം തീർന്നു. നീ അങ്ങനെ തന്നെ തീരുകയാണ് ചെയ്യുന്നത്.
It was like a hole in the ground. They literally put you in the ground for a group of men and they will give little or nothing for your survival.
അവിടെ ജീവിക്കുന്ന സഹജീവി എന്ന് പറയുന്നത് തറയോട് പൂർണ്ണമായി തറയിൽ പറ്റി ജീവിക്കുന്ന മറ്റ് യാതൊരു സൗകര്യങ്ങളും ഒത്തു അറേഞ്ച് ചെയ്ത് കൊടുക്കാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്.
ഇൻ ഫാക്ട് ദ വേർഡ് യു സേ ദാറ്റ് ത്രോൺ ഇൻ ടു ദ പ്രിസൺ ഇറ്റ് വാസ് ഫ്രം ദ റോം.
അവിടെ നാം വായിക്കുന്നത് തറവിൽ തടവരയിൽ ഇട്ടു കളഞ്ഞു എന്നുള്ള ഒരു വാക്കായിട്ട് നമുക്ക് അതിനെ കാണുവാൻ കഴിയുന്നുണ്ട്.
So people were you, it was a normal thing that people die in the prisons in Rome. They will take the dead body off out of it and that's it.
ഒരു തടവറയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് തടവിൽ കിടന്ന് മരിക്കുക എന്നുള്ളത്, പിന്നീട് ആ മൃതശരീരം എടുത്ത് മാറ്റുക എന്നുള്ളതാണുള്ളത്.
That was the situation that Paul was in at that time.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പൗലോസ് ആ സമയത്ത് ആയിത്തീർന്നത്.
In fact, you know what? Epaphroditus is the reason that the book of Philippians is written.
നാം ശ്രദ്ധിച്ചാൽ ഫിലിപ്പിയ ലേഖനം തന്നെ എഴുതുവാനുള്ള കാരണം എപ്പഫ്രോദിത്താസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ മാത്രമാണ്.
In fact, 2/3 of the New Testament is missing link because of Epaphroditus it was written.
പൗലോസ് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ നോക്കുമ്പോൾ അതിൽ 3/4 ഭാഗങ്ങളും എഴുതുവാനുള്ള കാരണം അതിന് പ്രചോദകമായി തീർന്നത് ഈ എപ്പഫ്രോദിത്താസ് ആണ്.
The reason is he wrote most of his epistles, about 2/3 of the New Testament, from the prison.
ഈ ലേഖനങ്ങൾ നോക്കുമ്പോൾ കാരാഗ്രഹത്തിൽ നിന്നാണ് അവന് 3/2 ഭാഗങ്ങളും പൗലോസ് ആ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്.
സോ ഇഫ് എപ്പഫ്രോഡൈസ് വാസ് നോട്ട് ദേർ വിത്ത് ദ കെയർ പാക്കേജ് ഫ്രം ഫിലിപ്പിയ ചർച്ച് ദാറ്റ് ഈസ് ഇറ്റ് ഫോർ പോൾ.
ഇങ്ങനെ നോക്കുമ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ എപ്പഫ്രോദിത്താസ് ഇല്ലായിരുന്നുവെങ്കിൽ, തനിക്ക് ആവശ്യമായിരിക്കുന്ന സന്ദേശം ഫിലിപ്പിയിലെ സഭയിൽ നിന്ന് ലഭിക്കുന്നില്ലായിരുന്നുവെങ്കിൽ മറ്റൊന്നും പൗലോസിനെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അത്രമാത്രം അവരും കൊണ്ട് അവൻ തീരുമാനിച്ചിരുന്നു.
In fact, he might be the missing link for us having the scripture in you and my hand.
ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ലേഖനങ്ങൾ ദൈവവചനം ഒരുപക്ഷെ എപ്പഫ്രോദിത്താസ് എന്നൊരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നില്ല. അവനാണ് അതിന് ഒരു കണ്ണിയായിട്ട് തീർന്നത്.
After all, he is the one who orchestrated it all.
എല്ലാം ഒരുമിച്ച് ഏകീകൃതമാക്കി തീർത്തത് അവനാണെന്ന് നമുക്ക് മനസ്സിലാക്കണം.
The God, the living God, he is the one who was moving behind it.
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ന് പറയുന്നത് വ്യക്തമായി നമുക്ക് നോക്കിയാൽ അത് സർവശക്തനായ ദൈവം തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ
സാധിക്കും. I would like to turn your attention for how in the world this guy, a little known guy, became a hero for Christ. I would like to share a few points about that.
ഇവിടെ ഞാൻ അല്പസമയം നിന്ന് നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കേവലം സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെ അവൻ ക്രിസ്തുവിൽ മഹാനായി തീർന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്.
If you're taking note, my first point is take initiative.
എനിക്ക് ഒന്നാമതായിട്ട് അതിനെ പറയുവാനുള്ള കാര്യം എന്ന് പറയുന്നത് നാം മുൻകൈ എടുക്കുക എന്നുള്ളതാണ്.
There is this guy named Nehemiah in the Old Testament.
പഴയ നിയമം നാം നോക്കുമ്പോൾ നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം.
He was also one among the group of exiles that were sent to Persia.
അവിടെ നിന്ന് പാർസി രാജ്യത്തേക്ക് നാട് കടത്തപ്പെട്ട വ്യക്തികളിൽ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു ഈ നെഹമ്യാവ്.
But the thing with Nehemiah was he was well settled in the king's palace.
ഇവിടെ നെഹമ്യാവിനെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നല്ലൊരു നിലയിൽ എത്തിച്ചേരുവാൻ അവനിടയായി തീർന്നു.
He was a cup bearer for King Artaxerxes.
അന്നത്തെ രാജാവ് അർത്തസിന്റെ പാനപാത്രവാഹകനായിട്ട് അവൻ ആയിത്തീരുവാനിടയായി തീർന്നു.
In fact, it's like some of us who have been in the United States and serve our president as a chief of staff or to some that level that we are in this country. He was well settled in top of the line job.
ഇവിടെ ഇന്നത്തെ അമേരിക്കയിലെ നിലനിന്നായിരിക്കുമ്പോൾ നമ്മൾ ഒരാള് അമേരിക്കൻ പ്രസിഡന്റിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിത്തീരുന്ന ഒരു നില പോലെ അത്രമാത്രം പ്രൗഢഗംഭീരമായ ഒരു നിലയിൽ അവൻ എത്തിച്ചേരുവാനിടയായി തീർന്നു.
I'm talking about taking initiative.
ഇവിടെ ഞാൻ പറയുന്നത് മുൻകൈ എടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്.
What initiative did Nehemiah take?
എന്താണ് നെഹമ്യാവ് എടുത്തിട്ടുള്ള മുൻകൈ എന്ന് പറയുന്നത്?
Even though he was well settled in the king's palace, when he heard that his own city wall was in ruins, he couldn't sit there.
അവൻ രാജാവിന്റെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ നല്ല പദവിയിലായിരിക്കുമ്പോൾ തന്നെ അവന്റെ പട്ടണത്തിന്റെ മതിലുകൾ തകർന്നു പോയി എന്ന് കേൾക്കുമ്പോൾ അവനവിടെ ആ നിലയിൽ തുടരുവാൻ കഴിയുന്നില്ല, അവന് സമാധാനം ലഭിക്കുന്നില്ല.
He took the initiative to get out of there, to take a sabbatical and to go out and build the temple of Jerusalem.
അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കേട്ടപ്പോഴാണ് അവൻ ഒരു മുൻകൈ എടുക്കുന്നത്. അവൻ അവിടെ പുറപ്പെടുവാൻ തീരുമാനിച്ചു. പോയി യെരുശലേമിന്റെ മതിലുകളെ പണിയുവാൻ അവൻ തീരുമാനിക്കുന്നു.
He was well aware of the opposition and the problems that were surrounding Jerusalem.
Jerusalem ay chuti valayina prashnangaleyum annathe pradeshangaleyum kurichana nalla bodham undennu namakkariyam.
In fact, several others, including Ezra, went before him and they tried, they all failed.
Avare munbe palarum poi Israel polullavarokke panikku vendi shramichu engal avarokkeyum parajayapetta avasthayum undennu avan ariyam.
But he trusted in the Lord and took an initiative and he completed the project in 52 days.
Avan oru karyam theermanichinde irangi porappadum angane avan aa yelakku vendi irangi porappettu 52 divasam kondu thana vela cheythu thirukkuvanadiyayi thirunnu.
Take initiative.
Munkarudal edukka, munkai edukkuka.
Epaphroditus, look at Epaphroditus.
Epaphroditus ne nokkuka.
He had nothing.
Avan onnumilla.
He don't have much resources.
Avanu vendathayittulla sahajaryangal onnumilla.
But he said, I can walk, I can run, I can travel.
അവൻ പറയുന്നു, എനിക്ക് പോകുവാൻ കഴിയും, എനിക്ക് ഓടുവാൻ കഴിയും, എനിക്ക് യാത്ര ചെയ്യുവാൻ കഴിയും.
I'm going to take the initiative.
അതുകൊണ്ട് ഞാൻ മുൻകൈ എടുക്കാൻ പോകുന്നു.
Spirit is talking to you today.
ഇന്ന് പകർക്കാലത്ത് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു.
I know each one of you have something that is in you that you can, that God can use for the word of God.
ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ നോക്കിയാൽ നമുക്ക് പറയുവാൻ കഴിയും, നമുക്ക് കാണുവാൻ കഴിയും, ഒരു കാര്യമെങ്കിലും ദൈവത്തിനോട് ചെയ്യുവാൻ കഴിയും.
I have been raised in a church as a pastor's kid.
ഞാൻ ഒരു സഭ ശുശ്രൂഷകന്റെ മകനായിട്ടാണ് ജനിച്ചു വളർന്നത്.
And several times in my churches I had the same problem again and again.
ഓരോ സഭയിൽ ആയിരിക്കുമ്പോഴും ഒരേ തരത്തിലുള്ള പ്രശ്നം ഞാൻ നേരിടാറുണ്ടായിരുന്നു.
And situation, in fact not me, my dad, but I saw him facing that.
ഞാൻ നേരെ അല്ലെങ്കിൽ പോലും എന്റെ പിതാവ് നേരിടുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ എല്ലാ സഭകളിലും ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ടായിരുന്നു.
When there was a situation, either it's a Sunday school teacher or a worship team, when there was situation arise, people were not taking the initiative to move forward.
പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഒരു കാര്യമെന്ന് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന കാര്യം സൺഡേ സ്കൂൾ ടീച്ചർ ആയിരിക്കാം, മറ്റു വിഷയങ്ങളൊക്കെ ആയിരിക്കാം, അവിടെയൊക്കെയും കാണുന്ന പലപ്പോഴും മുൻകൈ എടുക്കുവാൻ ആളുകളില്ലാതെ പോകുന്നതാണ് കുഴപ്പമായിട്ട് കണ്ടത്.
That is one of the major thing. Our churches, our community, our surroundings, they always want this as a major problem. People are not taking initiative. They need a push.
നമുക്കൊക്കെയും നേരിടുന്ന, നമുക്കെയും അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി പ്രശ്നമെന്ന് പറയുന്നത് മുൻകൈ എടുക്കുവാൻ ആളുകളില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആൾക്കാരെ പിന്നിൽ നിന്ന് മുമ്പോട്ട് തള്ളിവിടേണ്ട അവസ്ഥയാണുള്ളത്.
But Epaphroditus didn't do that. I don't know, I don't have any skills, I don't have abilities, but he took the initiative. Whatever I have, I'm going to use it for the Lord.
Epaphroditus നോക്കുക, അവൻ പറയുന്നില്ല എനിക്ക് കഴിവുകളില്ല എന്നൊന്നും അവൻ പറയുന്നില്ല. എനിക്കുള്ള കഴിവ് അതിനുവേണ്ടി അവൻ ഇറങ്ങി പുറപ്പെടുന്നു, എന്നെ കൊണ്ട് സാധിക്കുമെന്ന് അവൻ പറഞ്ഞു
പുറപ്പെടുകയാണ്. With people who took initiative for the Lord.
ഈ ദൈവവചനം മുഴുവൻ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും, തങ്ങളുടെ തീരുമാനം മുൻകൈയെടുത്ത് അവർ മുൻപോട്ട് പോയതായിട്ട്.
The history of mankind is filled with the people who take initiative.
മനുഷ്യവർഗ്ഗത്തിന്റെ ചരിത്രം നോക്കിയാൽ അനേക മഹാന്മാരെ മുൻകൈയെടുത്ത് മുൻപോട്ട് ഇറങ്ങിയവരായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
In 1961, when John F. Kennedy was president, he decided, I'm going to take an initiative to send a man to the moon. It was something that was unheard of.
1961 ജോൺ എഫ് കെന്നഡി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ മുൻകൈ എടുത്തിട്ട് ചന്ദ്രനിലേക്ക് പര്യവേഷണത്തിനായിട്ട് ഒരു മനുഷ്യനെ ആക്കളെ വിടുവാൻ തീരുമാനിച്ചു.
In 1904, President Theodore Roosevelt, he undertook one of the most dangerous and complicated projects of building the Panama Canal, which connected Atlantic Ocean and Pacific Ocean.
1904 റൂസ്വെൽറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വലിയ, അന്ന് അതുവരെയും കേട്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത വലിയൊരു പ്രോജക്ട് ചെയ്യുവാനിടയായി തീർന്നു. പനാമ കനാൽ നിർമ്മിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു, അറ്റ്ലാന്റിക് ഓഷനെയും പസഫിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ.
People who are familiar with the Indian history, they know that Raja Ram Mohan Roy, he is the guy who took the initiative to stop the menial thing of sati.
ഇന്ത്യയിൽ നമുക്ക് നോക്കിയാൽ, ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് അന്ന് വരെയും നിലനിന്നിരുന്നതായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു സതി എന്ന് പറയുന്നത്. സതി നിർത്തലാക്കുവാൻ തീരുമാനിച്ചു, അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തു.
വില്യം കേറി ഈസ് ദ റീസൺ ദാറ്റ് ഐ ആം ഹോൾഡിംഗ് ദിസ് ബൈബിൾ ഇൻ മലയാളം.
ഈ ദൈവവചനം എന്ന് മലയാളത്തിൽ എടുത്തുകൊണ്ട് നിൽക്കുവാൻ എന്നെ സഹായിച്ചതിന് മുൻകൈ എടുത്തത് വില്യം കേറി എന്ന് പറയുന്ന വ്യക്തിയാണ്.
റോസ പാർക്സ്, സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ്. and Mahatma Gandhi, the list goes on and on.
അങ്ങനെ നോക്കുമ്പോൾ അനേക മഹാന്മാരെ മഹാത്മാ ഗാന്ധി ഉൾപ്പെടെയുള്ള അനേകരെ മുൻകൈയെടുത്ത് മുന്നോട്ട് ഇറങ്ങിയവരായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
So what Epaphroditus is showing through his life that you and me, we need to take the initiative in the church for the glory of God, thereby I can be a hero for my God.
ഇവിടെ എപ്പഫ്രൊഡൈറ്റസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സഭയിൽ നാം മുൻകൈയെടുത്ത് മുൻപോട്ട് ഇറങ്ങി തീർന്നാൽ ദൈവത്തിന് വേണ്ടി ഹീറോ ആയി തീരുവാൻ നമുക്കും ഇടയായി തീരും.
I was talking to pastor. Pastor took an initiative to do an online Bible college, and now he's been used by the Lord.
ഇവിടെ നമുക്ക് പരിശോധിച്ചപ്പോൾ നമ്മുടെ പാസ്റ്ററിനെ നമുക്കറിയാം, നമ്മുടെ പാസ്റ്റർ ഓൺലൈൻ ബൈബിൾ സ്കൂൾ വേണ്ടി മുൻപോട്ട് ഇറങ്ങി, അതിൽ കൂടെ അദ്ദേഹം അറിയപ്പെടുവാൻ ഇടയായി തീരുന്നുണ്ട്, അങ്ങനെ മുൻപോട്ട് പോകുന്നുണ്ട്.
Take the decision today. Whatever God is showing or speaking to you, take the initiative to use that for the word of God.
എങ്ങനെ നമ്മളോട് ദൈവം പറയുന്നു, ഏത് തരത്തിൽ മുൻകൈയെടുത്ത് മുൻപോട്ട് പോകാൻ കഴിയുമോ ദൈവം പറയുന്നത് പോലെ അത് അനുസരിച്ച് മുൻകൈയെടുത്ത് മുൻപോട്ട് ഇറങ്ങുക.
Second point.
രണ്ടാമത്തെ കാര്യം,
personal practical contribution.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന പ്രായോഗികമായിട്ടും വ്യക്തിപരമായിട്ടും ചെയ്യുവാൻ സംഭാവന ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ.
In 1 Peter chapter 4 verse 10, I don't want to read that verse. We don't have much time in front of us, but it says use every gift that God has given you and me to serve others.
ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, ദൈവം തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുവാൻ പറയുന്നുണ്ട്.
It might be some different skills that God has given you.
ദൈവം നിങ്ങൾക്ക് നല്ല വിവിധ നിലകളിലുള്ള താലന്തുകൾ തന്നിട്ടുണ്ട്.
You might be good with people.
മനുഷ്യരോട് നിങ്ങൾ ഇടപെടുവാൻ കഴിവുള്ളവരായിരിക്കും.
You might be good at cooking.
നിങ്ങൾ കുക്ക് ചെയ്യുവാൻ കഴിവുള്ളവരായിരിക്കും.
You might be good at singing.
പാടുവാൻ കഴിവുള്ളവരുണ്ട്.
Everybody has a talent.
എല്ലാ വ്യക്തികൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സ്കില്, ടാലന്റ് ഉണ്ട്.
And Epaphroditus, he did a personal and practical contribution for the kingdom of God.
ഇവിടെ നോക്കുക, എപ്പഫ്രൊഡൈറ്റസ് തന്റെ പ്രായോഗികമായ വ്യക്തിപരമായ ഒരു സംഭാവന ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു.
Rather than sitting there, we need to get out of your comfort zone and take that step to give for the Lord.
നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് അതിൽ നിന്ന് വ്യക്തിസമായ അനുഭവത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്.
In Mark chapter 2, we know a guy who was paralyzed and his friend opened the roof and they give a personal practical contribution of giving their friendship for this guy to heal him and to raise him up to Jesus.
ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, പാരലൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ആ പുരിയുടെ മേൽക്കൂരെ പൊളിച്ച് അവിടേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥ. അതിനുവേണ്ടി മുൻകൈയെടുത്ത ചില ആൾക്കാരെ അവരുടെ വ്യക്തിപരമായ സംഭാവനകളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്.
You and me can give some sort in some way a personal practical contribution, thereby you and me can be a hero for the Lord.
ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മുടേതായ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രായോഗികമായിട്ട് പ്രവൃത്തി വിധത്തിൽ വ്യക്തിപരമായ സംഭാവന ദൈവരാജ്യത്തിന് കെട്ടുപടിക്ക് വേണ്ടി ഒരു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മഹാനായി തീരുവാനുള്ള അനുഭവത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ നടത്തുവാൻ കഴിയും.
Back in Kerala in Thrissur center, there was an uncle, his name was Thambichan.
കേരളത്തിൽ തൃശ്ശൂരില് തമ്പിച്ചാൻ എന്ന് പറയുന്ന ഒരു അങ്കിളുണ്ട്.
We have what he called a monthly meeting, a joint combined service of all the churches every month.
എല്ലാ മാസവും അവിടെയുള്ള സഭകൾ ഒരുമിച്ച് കോമൺ ആയിട്ട് നടത്തുന്ന ഒരു മാസയോഗം പോലുള്ള ഒരു മീറ്റിംഗ് അവിടെ നടത്താറുണ്ട്.
And you give lunch after the service.
ഈ കൂടിയോടെ കഴിയുമ്പോൾ എല്ലാവർക്കും ഉച്ചഭക്ഷണം നൽകാറുണ്ട്.
Depending on the location, it can vary from anywhere from 400 to 600 folks.
ഈ എവിടെ നടക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ആൾക്കാരുടെ കൂടി വരുന്ന എണ്ണത്തിനും വ്യത്യാസം വരും. 400 മുതൽ 600 പേര് വരെ കൂടി വരുന്ന മീറ്റിംഗുകളാണ്.
And though we don't have the extravagance or the privilege of ordering the food like we do at times in our church.
നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ആവശ്യത്തിന് ഫുഡ് ഓർഡർ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല.
In fact, on a side note, I have always been here. Every time I come to the church, there was always food involved.
ഞാൻ ഇവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, എപ്പോഴൊക്കെ ഞാൻ ഇവിടെ കടന്നു വരുന്ന അപ്പോഴൊക്കെ ഇവിടെ ഫുഡ് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
But there, what they do is, starting early in the morning at 6 o'clock, they will have either their own calf or chicken or whatever, and they do clean it, cook it there itself in the campground, in the worship, in the church.
അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് എവിടെ ഈ മാസയോഗം നടക്കുന്നു അവിടെ ഉള്ളവർ രാവിലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ കഴുകുകയും വൃത്തിയാക്കുകയും കുക്ക് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവം ആണ് അവിടെ കാണാറുള്ളത്.
Again, as a pastor's kid, whenever there was a monthly meeting at our church, I knew this Thambichan would be the first one to reach there at 6 o'clock in the morning.
Ibede pastor magarayirikina njana, njangalde sabhil, ee masyoga narakka samengalaka kandrulor kariyamunda, ee paranya Thambichan enna parane angle, aaru mani aavol adiravale ezhunnathu, avade kariyangal cheyyanundi ethunna oru padivu.
And he is so happy, he will start cooking, he help everything, he can do whatever he can.
Avade adhyam cheyyunnoru kariyamennu parayunnathu, thannekonde ethokka cheyyan kariyumo, adhyam adokka cheyyum, cook cheyyan kariyumengal cook cheyyum, angane cheyta kariyangal okkeyum, munkai eduthu adhyam cheyyunnathu kaanuvan kazhiyum.
But there was one difference.
അതിലൊരു കാര്യം വ്യത്യാസമുണ്ട്.
He was deaf and dumb.
അദ്ദേഹത്തിന് ചെവി കേൾക്കുവാൻ കഴിയത്തില്ല, സംസാരിക്കുവാനും കഴിയത്തില്ല.
But he was there. I cannot speak, I cannot hear. What can I do for the Lord?
അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല, എനിക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല, എനിക്ക് ചെവി കേൾക്കുന്ന ആളല്ല, പിന്നെ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും ദൈവത്തിന് വേണ്ടി എന്ന്.
Even in that handicapped situation, he figured out, you know what I can give? I can give this personal practical contribution. I'll be there for every month to help the cooking.
ചെവി കേൾക്കുവാൻ കഴിയാ എനിക്ക് കഴിയുന്നില്ലെങ്കിലും സംസാരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാവുന്നത് പ്രായോഗികമായിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അദ്ദേഹം അവിടെ എത്താറുള്ളത്.
If that Thambichan can do that, why not you and me for something for the Lord?
അങ്ങനെ കഴിവുകളില്ലാത്ത പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള തമ്പിച്ചാന് അങ്ങനെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ എല്ലാ കഴിവുകളുള്ള നമുക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല?
7 years ago when I first came to United States,
7 വർഷം മുമ്പ് ഞാൻ ആദ്യമായി അമേരിക്കയിൽ കടന്നു വരുമ്പോൾ,
it was a little hard for me to find a good job.
അന്ന് എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു.
So I landed up talking to our pastor. I went to church and I started cleaning the church.
അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സഭ, അന്നത്തെ ആ സഭയിൽ പാസ്റ്റർ അടുത്ത് നിന്ന് സംസാരിച്ചു, ആ സഭയിൽ ആ ചർച്ച ക്ലീൻ ചെയ്യുന്ന ഒരു ജോലി ഞാൻ തുടങ്ങുവാനിടയായി.
After cleaning it went on and on, then I started mowing the lawn of the church. It was a big church.
അത് വലിയ പള്ളിയായിരുന്നു, അതുകൊണ്ട് ആ പള്ളിയുടെ ഉൾഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം അതിന് പുറത്തുള്ള ലോൺ മൂവ് ചെയ്യാൻ ഞാൻ തുടങ്ങി.
Needless to say, now at the same church I am in a position where I speak to more than 500 folks on a daily weekly basis.
ഇപ്പോൾ ആ സഭയിൽ ഏകദേശം 500 ആൾക്കാർ കൂടി വരുന്ന ആ സഭയിൽ, ആ പള്ളിയിൽ ദൈവവചനം സംസാരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എനിക്ക് ഇപ്പോൾ ആയിത്തീരുവാനിടയെ തീർന്നിട്ടുണ്ട്.
പേഴ്സണൽ പ്രാക്ടിക്കൽ കോൺട്രിബ്യൂഷൻ, വാട്ട് എവർ യു കാൻ ഗിവ്, ഗിവ് ഇറ്റ് ടു ദ ലോർഡ്. എപ്പഫ്രഡാസ് ഈസ് ഡെഡ്.
പ്രായോഗികമായ വ്യക്തിപരമായ സംഭാവന, ഏത് നിലയിൽ നമുക്കത് ചെയ്യുവാൻ കഴിയുമോ അതുപോലെ അത് ചെയ്യുക, ദൈവം അതിൽ കൂടെ അനുഗ്രഹിപ്പാനിടയാകും.
മൈ തേർഡ് പോയിന്റ്,
മൂന്നാമത്തെ ചിന്ത,
ഡോണ്ട് ബി അഫ്രൈഡ് ടു ടേക്ക് റിസ്ക്.
ഒരിക്കലും റിസ്ക് എടുക്കുവാൻ മടിക്കരുത്.
See, when you look to the outside world or a business category or anywhere,
നാം ചുറ്റുപാടും നോക്കുമ്പോൾ, ലോകത്തിൽ നോക്കുമ്പോൾ, ബിസിനസ് സംവിധാനങ്ങൾ നോക്കുമ്പോൾ,
it is impossible to prosper or it is impossible to win without taking a risk.
ഒരിക്കലും ഒരു റിസ്ക് എടുക്കാതെ ഒരു ഉദ്യമത്തിലും വിജയിക്കുവാൻ കഴിയുകയില്ല.
If you look at successful businessmen, they are all the folks who learned to take good risk in their life.
നല്ല നിലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളെ നോക്കുക, അവരൊക്കെ അതിന്റെ തുടക്കം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും, അവർ ചില പ്രത്യേക സാഹചര്യങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്, റിസ്ക് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് വിജയിക്കുവാനിടയായി തീർന്നിട്ടുള്ളത്.
We read here, he Epaphroditus, he risked his own life.
ഇവിടെ നമ്മൾ എപ്പഫ്രഡിറ്റസിനെ കുറിച്ച് വായിച്ചത്, ക്രിസ്തുവിന്റെ വേറെ നിമിത്തം അവൻ മരണത്തോളം ആയിപ്പോയി, ആ നിലയിൽ അവൻ റിസ്ക് എടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
ഇറ്റ് സേസ് ഹി ബികെയിം സിക്ക്, ഹി ബികെയിം ഇൽ.
ആദ്യ ഭാഗത്ത് ഇവിടെ നാം വായിച്ചു, അവൻ രോഗിയായി തീർന്ന ഒരു സാഹചര്യം നാം കാണുന്നുണ്ട്.
ആൻഡ് ഹി ഓൾമോസ്റ്റ് ഡൈഡ്.
അവൻ ഏറെക്കുറെ മരിച്ചുപോയി.
ഇറ്റ് ഡസന്റ് സേ വാട്ട് കൈൻഡ് ഓഫ് സിക്നസ് ഹി ഹാഡ്. മേബി ഇറ്റ് മൈറ്റ് ബി എ കോൾഡ് ഓർ ന്യൂമോണിയ ഓർ എ ഫീവർ, ബട്ട് സം റിസ്ക് ഹി റിസ്ക്ഡ് ഹിസ് ലൈഫ് ദാറ്റ് ഹി ഓൾമോസ്റ്റ് ഡൈഡ്.
എന്തായിരുന്നു അവന്റെ രോഗമെന്ന് ഇവിടെ പറയുന്നില്ല, എനിക്ക് പോലെ വിധമായിക്കൊള്ളട്ടെ, അവന്റെ ജീവിതത്തെ, അവന്റെ പ്രാണനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവത്തിലേക്ക്, അത്രമാത്രം ഗുരുതരമായ അവസ്ഥയിലേക്ക് അവനായി തീരുവാനിടയായി.
ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഡിറ്റർ ഹിം ഫ്രം ദ പർപ്പസ് ഓഫ് ആൻഡ് ദ കോളിംഗ് ഓഫ് ഹിസ് ലൈഫ്.
അവന്റെ ജീവിതത്തിൽ ദൈവ വിളിയിൽ നിന്ന് അവനെ ഈ അസുഖങ്ങളോ ഈ ചുറ്റുപാടുകളോ മാറ്റുവാൻ കഴിഞ്ഞില്ല.
And he is the reason that Paul wrote this letter and several other letters from the prison, and that you and me, we are holding the word of God.
നോക്കുക, ഈ ഫിലിപ്പി ലേഖനം ഉൾപ്പെടെ മറ്റ് ലേഖനങ്ങളൊക്കെയും പൗലോസ് എഴുതുവാനും നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്ന ഒരു കാരണമായി തീർന്നത് ഈ എപ്പഫ്രഡിറ്റസ് ആണ്.
We read the scripture about in the Old Testament about Esther.
എസ്തേറിനെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ.
എസ്തേർ, she was a Jew.
അവൾ ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു.
And in fact, when she came to know through Mordecai that his own people, all the Jews, are about to be annihilated from earth, she took a risk.
ആ സമയത്ത് നമുക്കറിയാം മൊർദ്ദേഖായിയോടുള്ള ബന്ധത്തിലും അവള് അവളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും പരിശോധിച്ചാൽ ഭൂമിയിലുള്ള യഹൂദന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് അവൾ ഒരു ഒരു റിസ്ക് എടുത്ത് മുമ്പോട്ട് ഇറങ്ങുന്നത്.
She prayed and she spent her time in the Lord and she decided, even though the king has not called me, I'm going to go to the king's presence.
അവൾ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, രാജാവ് എന്നെ വിളിച്ചില്ല എങ്കിൽ പോലും ഞാൻ അവന്റെ മുമ്പിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയാണ്.
The rule at that time is, if you go to king's presence without being invited, that is it, if you don't receive favor from the king.
അന്നത്തെ നില എന്ന് പറയുന്നത്, അന്നത്തെ നിയമം എന്ന് പറയുന്നത്, രാജാവിന്റെ ക്ഷണമില്ലാതെ വിളിയില്ലാതെ അവന്റെ മുമ്പിലേക്ക് പോയാൽ തീർന്നു, അതോടെ നിന്റെ കാര്യം കഴിയുന്ന അവസ്ഥയാണ്.
Esther decided, even if I die or not, I'm going to take the risk to save my own people.
എന്നാൽ നോക്കുക, എസ്തേർ ഒരു തീരുമാനമെടുത്തു, എനിക്ക് ചുമ്മാ ഇരിക്കുവാൻ കഴിയുകയില്ല, എന്റെ ജനത്തിന് വേണ്ടി ഞാൻ രാജാവിന്റെ മുമ്പിലേക്ക് പോകും.
How many of us are willing to take that risk so that you can be a hero for the Lord?
എങ്ങനെ ആ നിലയിൽ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എപ്രകാരം നമുക്ക് ആ നിലയിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും, ഒരു റിസ്ക് എടുക്കുവാൻ കഴിയും, ക്രിസ്തുവിൽ എങ്ങനെ അങ്ങനെ മഹാനായി തീരുവാൻ കഴിയും?
തോമസ് ആൽവാ എഡിസൺ, he is a well known scientist.
നമുക്കെല്ലാം അറിയാം, പ്രഗത്ഭനായ സയന്റിസ്റ്റ് ആയിരുന്നല്ലോ തോമസ് ആൽവാ എഡിസൺ.
And in fact, he was fired from his two previous jobs saying that he was not productive.
ആദ്യകാലങ്ങളിൽ അവനെ കുറിച്ച് നോക്കിയാൽ അവനെ സംബന്ധിച്ചോളം അവന് പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ള നിലയിൽ അവന് ജോലി നഷ്ടപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്.
One of the biggest invention he has done was the light bulb.
അവൻ കണ്ടുപിടിച്ച വലിയൊരു കണ്ടുപിടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത് എഡിസണാണ്.
History said that he tried 1000 times, in fact he broke 1000 bulbs to finally get that light bulb.
ഈ നല്ല ഒരു ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവൻ അതിന് മുമ്പായിട്ട് ഏകദേശം 1000 തവണ പരാജയപ്പെട്ടു. അങ്ങനെ 1000 തവണ ചെയ്തതിനു ശേഷമാണ് ആ പരീക്ഷണത്തിൽ അവൻ വിജയിക്കുവാനിടയായി തീർന്നത്.
So from the newspaper they asked him, how come you failed thousands times of this mission and you still went on?
പത്രപ്രവർത്തകർ അവനോട് ചോദിച്ചപ്പോൾ അവരോട് ഇപ്രകാരം ചോദിച്ചു, നിനക്ക് എങ്ങനെ കഴിഞ്ഞു, കഴിഞ്ഞ 1000 തവണ നിനക്ക് പരാജയപ്പെട്ടു, എങ്ങനെയാ പരാജയത്തിൽ കൂടെ മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു.
He said it was a 1000 steps for the invention of the bulb.
അവൻ അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, ഒരു ബൾബ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു